നമസ്കാരം ഡോക്ടർ റോയ് കലേവലിയിൽ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ റോയ്, ഇവിടെ മെൽബണിൽ ഓസ്ട്രേലിയൻ സന്ദർശനം എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്?
ഇവിടെ നമ്മളെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷന്റെ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്, തീമാറ്റിക് കോൺഗ്രസ് എന്ന് പറയും. സോ അത് അതിന് പങ്കെടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇന്നോവേഷൻസ് ഇൻ സൈക്യാട്രി. അപ്പൊ സൈക്യാട്രിയിലെ മാനസികാരോഗ്യ രംഗത്തുള്ള പുതിയ ചലനങ്ങൾ മാറ്റങ്ങളെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട, അതാണ് ഇതിന്റെ തീം. അത് കോൺഗ്രസ്. ഞാൻ ഈ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷന്റെ സെക്രട്ടറി ജനറൽ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറെ ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ട് അപ്പാർട്ട് ഫ്രം ദ കോൺഗ്രസ്. കോൺഗ്രസ് തന്നെ വളരെയധികം 1100 ഡെലിഗേറ്റ്സ് ഉണ്ട് ഫ്രം 66 കൺട്രീസ്. അപ്പോൾ വളരെ ഹ്യൂജ്ലി അറ്റൻഡഡ് ആണ്. അപ്പൊ ആ ഇനോഗ്രൽ മീറ്റിംഗിൽ തന്നെ പഴയ പ്രൈം മിനിസ്റ്റർ, ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ജൂലിയ ഗില്ലാർഡ്, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ നീൽ ഹണ്ട്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ യു കെയുടെ പഴയ ഹെൽത്ത്, ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ നോർമൻ ലാം, അങ്ങനെ വളരെയധികം മറ്റ് ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തു. അതായത് ഇപ്പോ സൈക്യാട്രിയിലുള്ള ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരെയും കൂടെ ഇതിനകത്ത് ചികിത്സയിലും അതിന്റെ തീരുമാനങ്ങളിലും അതിന്റെ ആലോചനകളൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കുന്ന യൂസേഴ്സ്, ഫാമിലീസ്, കെയറേഴ്സ്, ഇവരെല്ലാവരെയും നമ്മൾ കൂട്ടുന്ന ഒരു പുതിയ രീതിയാണ് നമ്മളിപ്പോൾ ഉള്ളത്.
ഡോക്ടർ റോയ്, അപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് പുതുതായിട്ട് മാനസികാരോഗ്യ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്?
നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നോവേഷൻസ് ഇൻ സൈക്യാട്രി, അതായത് സൈക്യാട്രിയിലുള്ള നൂതന ചിന്തകൾ, നൂതന മാറ്റങ്ങൾ, നൂതന ചികിത്സാ രീതികൾ. അപ്പൊ അത് അതെല്ലാവരെയും അതിനകത്ത് നമുക്ക് WHO മെന്റൽ ഹെൽത്ത് ഡിവിഷന്റെ ഡയറക്ടർ ഡോക്ടർ ശേഖർ സക്സേന, അതുപോലെ ഞങ്ങളുടെ WPA തന്നെ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടർ ഹെലൻ ഹെർമാൻ, അവര് ഓസ്ട്രേലിയ ആണ്, ഓസ്ട്രേലിയ മെൽബോൺകാരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരാനുള്ള പ്രധാന ഒരു കാരണം. അവരിവിടെ അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഒരു ഒറിജിൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു യൂത്ത് ആൻഡ് അഡോളസന്റ് മെന്റൽ ഹെൽത്തിന് വേണ്ടി തന്നെയുള്ള ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു സെഗ്മെന്റ് ആണിത്. അത് യൂണിവേഴ്സിറ്റി മെൽബോണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വേൾഡ് സൈക്യാട്രിക് അസോസിയേഷൻ പ്രാവശ്യം മെൽബോണിൽ വരാനിടയായത്. അപ്പൊ ഈ വക രംഗത്തുള്ള ചർച്ചകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ഇന്ത്യ, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 50 പ്രതിനിധികളുണ്ട്. അതുപോലെ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, USA, UK, യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു സിമ്പോസിയത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ നമ്മള് നോർവേ, അതുപോലെ USA, ഇന്ത്യ, ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള ചേഞ്ചസ്, ചികിത്സാ രീതികളിലുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ച്.
ഡോക്ടർ കള്ളിവേല, അപ്പോൾ ഈ സിമ്പോസിയത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്തായിരുന്നു?
ഇപ്പൊ നോർവേയിലാണെങ്കിൽ അവര് വലിയ നേട്ടങ്ങളൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ യഥാർത്ഥത്തിൽ അവിടുത്തെ പോപ്പുലേഷൻ 5.3 ബില്യൺ ഉള്ളൂ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇന്ത്യയില് 1.3 ബില്യൺ. ഞാൻ പറഞ്ഞു കേരളം പോലെ എന്റെ ഒരു കൊച്ചു സംസ്ഥാനത്ത് നോർവേയുടെ 6 ഇരട്ടി പോപ്പുലേഷൻ ഉണ്ട്, 33 ബില്യൺ. അപ്പൊ അവര് ഭയങ്കര ഒരു സർപ്രൈസ് ആയി. കാരണം അവർ നമ്മളെ ഇത്ര ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് നമ്മളെ മാനസികാരോഗ്യ രംഗത്ത് എങ്ങനെ ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഏർപ്പെടുത്താൻ സാധിക്കുന്നുള്ളൊരു അത്ഭുതമായിട്ട് അവർ കണ്ടത്. കാരണം നേരത്തെ അവരുടെ സങ്കല്പത്തിൽ ഇന്ത്യയിൽ തീരെ പോരായ്മ എന്നുള്ളതാണ്. പക്ഷെ അത് മാറി അവര് ഇപ്പൊ നോർവേയിലാണെങ്കിൽ അവരുടെ 100,000 പേർക്ക്, 400,000 പീപ്പിൾ, 19 സൈക്യാട്രിസ്റ്റ് പേർ 100,000 പോപ്പുലേഷൻ, 100,000 പേർക്ക് അവരുടെ ഒരു പ്രൊപ്പോർഷനാണ്. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ 250,000 ആൾക്കാർക്കാണ് ഒരു സൈക്യാട്രിസ്റ്റ് ഉള്ളത്. 2.5 lakhs ഓഫ് പീപ്പിൾ ഹാവ് വൺ സൈക്യാട്രിസ്റ്റ്. അപ്പൊ അതുപോലെ അത്രയ്ക്ക് അന്തരമാണ് അവർക്കുള്ളതിന്റെ 50-ൽ 1 അല്ലെ 60-ൽ 1 സൗകര്യങ്ങളെ നമുക്കുള്ളൂ.
എന്നിട്ടും എങ്ങനെയാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു ഇത് പറയാൻ പറ്റുന്നത്?
നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവരുന്ന് പഠിക്കാനുണ്ട് നോർവേയിൽ. കാരണം അവര് ആരോഗ്യരംഗത്ത് മുതൽ മുടക്ക്, അത് നമുക്ക് ഇന്ത്യയിൽ തീരെ കുറവാണ്. പ്രത്യേകിച്ച് മാനസികാരോഗ്യ രംഗം നമുക്കറിയാമല്ലോ തീരെ അവഗണിക്കപ്പെട്ട ഒരു രംഗമാണ്. അവിടെ ഒരു ഓർഫൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ചൈൽഡ് എന്നൊക്കെ നമ്മൾ പറയരുത്, അതുപോലെയുള്ള ട്രീറ്റ്മെന്റ്. പക്ഷെ യഥാർത്ഥത്തില് WHO ലോകം തന്നെ ദർ ഇസ് നോ ഹെൽത്ത് വിതൗട്ട് മെന്റൽ ഹെൽത്ത്. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളല്ല, ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഊന്നൽ കൊടുക്കുന്ന മാനസികാരോഗ്യത്തിനാണ്. അത് നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിലില്ല.
ഡോക്ടർ കള്ളിവേലിൽ ഈ ഒരു മേഖലയിൽ, മാനസികാരോഗ്യ മേഖലയിൽ വളരെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ ഡോക്ടർ. ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ നടന്ന ഈ ചർച്ചകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്?
നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് ഈ രംഗത്ത് ആവശ്യത്തിനുള്ള ആരോഗ്യ പ്രവർത്തകരില്ല, ഡോക്ടർമാരില്ല. അതുപോലെ തന്നെ ഇതിന് മുതൽമുടക്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ആശുപത്രികള്, ആശുപത്രി ബെഡുകള്, അപ്പൊ അതിന് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ട് വേണം. അതായത് ആരോഗ്യ ഒരു യഥാർത്ഥത്തിൽ WHO റെക്കമെൻഡേഷൻ ആരോഗ്യ ഹെൽത്ത് ബഡ്ജറ്റിന് കൊടുക്കുന്നതിന്റെ 10% ഓഫ് ഹെൽത്ത് ബഡ്ജറ്റ് മാനസികാരോഗ്യത്തിന് കൊടുക്കണമെന്ന്. ഇന്ത്യയിൽ ഇത് 1% ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഇത് കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഒത്തിരി സന്നദ്ധ സംഘടനകൾ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, അവർ ഈ മാനസികാരോഗ്യ രംഗത്ത് ചികിത്സിക്കുക, അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവര് നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ വന്നാൽ നമുക്ക് തെരുവ് വീതികളിൽ അലയുന്ന മാനസികാരോഗ്യ മാനസികരോഗികൾ ഇപ്പൊ നമുക്ക് കാണാനില്ലാത്തതിന് കാരണം ഇവരെയൊക്കെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഇത് പല കോട്ടയത്ത് നവജീവന്, പാലായ മരിയ സദൻ, ഇങ്ങനെയുള്ള മാതൃകാപരമായ പല സ്ഥാപനങ്ങളുണ്ട്. ഇവരിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഈ വെറും സാധാരണ മനുഷ്യര് ഞങ്ങളുടെയൊക്കെ ഒരു സൂപ്പർവിഷനിൽ, ഞങ്ങളവിടെയൊക്കെ പോവും, മാസത്തിൽ ഒരിക്കലല്ല രണ്ടാഴ്ച ഒരിക്കൽ പോയി ഒരു സൂപ്പർവിഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഒരു മേൽനോട്ടത്തില് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞാനിവിടെ നോർവേയിലും അമേരിക്കയിലും വന്നവരോട് ഞാനിത് പറഞ്ഞു, അവർക്ക് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അതായത് ഒരിക്കലൊരു മോഡല് നമുക്ക്
കണ്ടുപിടിക്കുന്ന
പോലെ ഇവിടുന്ന് ഇവിടുത്തെ അവർക്കും കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ സാധിക്കും.
ഡോക്ടർ റോയുടെ അഭിപ്രായത്തില് കേരളത്തില് സന്നദ്ധ സംഘടനകളുടെ ഒരു പ്രവർത്തനം മാനസികാരോഗ്യ രംഗത്തെ വളരെയധികം സഹായിക്കുന്നു, അത് കേരളത്തിൽ മാത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലുണ്ട്?
ഇന്ത്യയിൽ മറ്റ് കേരളത്തിൽ ആണ് ഇതിന്റെ ഒരു തുടക്കം. വലിയൊരു മാതൃകാപരമായ ഒരു കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിൽ കണ്ട് പഠിക്കാനായിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ഇതൊക്കെ അവതരിപ്പിക്കും മീറ്റിങ്ങുകളിലൊക്കെ. അപ്പൊ അവർക്കൊരു വലിയ ഒരു ഇതിനൊരു മിഷനറി സ്പിരിറ്റ് വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് മിഷനറി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീവ്രമായിട്ടുള്ളൊരു ഇതിനോടൊക്കെ ഒരു ഒരു പ്രതിബദ്ധത വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഇത് വിജയിക്കുള്ളൂ. കാരണം നമ്മൾ ഈ ആരും ആരും ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ എങ്ങനെ അവരുടെ കൂടെ താമസിച്ച് അവരെ ചികിത്സിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ത്യാഗമാണ്. ചികിത്സ മാത്രമേ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റൂ, പക്ഷെ മറ്റു കാര്യങ്ങൾ ആൾക്കാർക്ക് ചെയ്യും. ഇപ്പൊ ആശുപത്രികളോ അല്ലെങ്കിൽ സർക്കാർ ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ്, സർക്കാരാണ് ഇവിടെ മുതൽ മുടക്കേണ്ടത്. അതില്ലാത്തപ്പം നമ്മുടെ ആൾക്കാരെ വേദന അനുഭവിക്കാതെ നമ്മൾ ഉപേക്ഷിക്കാതെ ഇങ്ങനെ ചികിത്സിക്കാനായിട്ട് ഓർഫനേജുകളൊക്കെ നടത്തുന്നില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു പക്ഷേ റീഹാബിലിറ്റേഷൻ, അവിടെ റീഹാബിലിറ്റേഷൻ ഉണ്ട്. നമുക്ക് പല സെന്ററുകളിലും ഡ്രാമ, ആർട്സ്, അതുപോലെ തന്നെ ടെയിലറിങ്, മറ്റ് കാൻഡിൽ മേക്കിംഗ്, ഇങ്ങനെ പല കാര്യങ്ങളും തൊഴിൽ അധിഷ്ഠിതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു താല്പര്യമില്ലാത്ത സമീപനം മാറ്റി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ഇപ്പം വികൃത രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആസ്ട്രേലിയയുടെ ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് മെന്റൽ ഹെൽത്ത് ഈസ് നമ്പർ 1 പ്രയോറിറ്റി. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു മുൻ പ്രധാനമന്ത്രി ഇതൊരു മീറ്റിംഗിൽ വന്ന് പങ്കെടുത്ത് ഒരു ആ മീറ്റിംഗ് മുഴുവൻ ചെലവഴിച്ചു അവിടെ. അതിന്റെ കാര്യം അവരെല്ലാം കൊടുക്കുന്ന മെസ്സേജ് അതാണ്. അവര് ജൂലിയ ഗില്ലാർഡ് ആണെങ്കിൽ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി, അത് പ്രിസൈഡ് ചെയ്യാണ്. ഷീ ഈസ് ചെയറിംഗ് ചാരിറ്റി ഫോർ മെന്റൽ ഹെൽത്ത്. നമ്മുടെ രാജ്യത്തൊന്നും സങ്കല്പിക്കാവുന്ന കാര്യമല്ല. അതൊക്കെ വലിയൊരു കാര്യങ്ങളാണ് നമുക്ക്. അപ്പൊ ഇവരൊന്നും കണ്ടുപിടിക്കാനും ഉണ്ടോ?
ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയും ഓസ്ട്രേലിയയും ഒക്കെ അപേക്ഷിച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് സഹായം തേടുന്നതിന് കേരളത്തിലുള്ളവർ പൊതുവെ വൈമുഖ്യം കാണിക്കുന്നവരാണ്. ഈ ഒരു ഒരു സ്റ്റിഗ്മ എത്രമാത്രം മാറ്റിയെടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്?
അത് വളരെ ശരിയാണ്. നമ്മുടെ നാട്ടിലെ ഇതിന് സ്റ്റിഗ്മ അല്ല ഒരു ദുഷ്കീർത്തി. നമുക്കൊരു ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെ എന്റെ ഭാര്യയെ ഡിപ്രഷൻ ഉണ്ട്, എന്റെ മകനെ ഡിപ്രഷൻ ഉണ്ട്, അല്ല അവന് ആങ്സൈറ്റി ഉണ്ട്, അവനെ ചികിത്സിക്കുന്നു, ഞാൻ നിങ്ങൾ ചികിത്സിക്കുന്നുണ്ടെന്ന് പറയാൻ ആർക്കൊരു മടിയില്ല. ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ നമുക്ക് എന്റെ വീട്ടിലൊരാൾക്ക് BP ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് പ്രമേഹമുണ്ട്, നമ്മൾ പറയാം ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ മടിക്കാത്ത പോലെ പറയുന്ന രീതിയാണുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് പക്ഷെ കേരളത്തിൽ ഇക്കാര്യത്തിൽ ഒരു ചെറിയ നല്ലൊരു മാറ്റമുള്ളത്, ഇപ്പൊ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റൽ സൈക്യാട്രി, അതായത് ജനറൽ ആശുപത്രികളൊക്കെ സൈക്യാട്രി വിഭാഗങ്ങൾ ആരംഭിച്ചു. നേരത്തെ കേരളത്തിലെ 3 മാനസികാരോഗ്യ ആശുപത്രി മാത്രമേ ഉള്ളൂ സൈക്യാട്രി ചികിത്സ, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ. അത് മാറിയിട്ട് ഇപ്പൊ ഉള്ള എല്ലാ പ്രധാന ആശുപത്രികളിലും, അത് സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാത്രമല്ല, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രധാന പ്രൈവറ്റ് ആശുപത്രികളിലും ഈ സാധാരണ രോഗികളുടെ ഇടയിൽ സൈക്യാട്രി യൂണിറ്റുകൾ വന്നതോടെ പല രോഗങ്ങൾ, ഇപ്പം ഞങ്ങൾ അതിന് പറയും ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്, ഇപ്പൊ ഒരു തലവേദന വരുന്നത് അതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം ബ്രെയിൻ ട്യൂമർ ഒന്നും ആണ് നമ്മൾക്ക് വിചാരിക്കുന്നത്, അതിന് യഥാർത്ഥ കാരണം അയാൾക്കുള്ള മാനസിക ടെൻഷനാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ശാരീരിക രോഗങ്ങൾ, ഈ വയറില് അസ്വസ്ഥത, ദഹനക്കുറവ്, അല്ലെ ഉറക്കമില്ലായ്മ, ഇതിനൊക്കെ നമ്മൾ ഏകാഗ്രതയില്ലായ്മ, ഇതിനൊക്കെ ഇതുവരെ നമ്മൾ ഫിസിഷ്യനെ കാണുകയും ന്യൂറോളജിസ്റ്റിനെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആശുപത്രികളിലൊക്കെ സൈക്യാട്രിസ്റ്റ് വന്നോടെ ഒരു ലയേഴ്സ് ഓൺ സൈക്യാട്രി എന്ന് പറയും. അവര് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവര് മാനസികാരോഗ്യ ഡോക്ടറെ കാണിക്കാനും, അപ്പൊ അത് യഥാർത്ഥ രീതിയിൽ നല്ല ചികിത്സ. അപ്പൊ ഡിപ്രഷൻ ഒക്കെ ആയിരിക്കും, ഡിപ്രഷൻ ആൻസൈറ്റി ഒക്കെ ആയിരിക്കും, അത് കണ്ടുപിടിക്കാനും, ചിലപ്പോൾ എല്ലായ്പ്പോഴും ആണോന്നില്ല, കണ്ടുപിടിക്കാനും ഈ ഒരു സ്റ്റിഗ്മ ഇല്ലാതെ ചികിത്സിക്കാനും സാധിക്കും. അത് വലിയൊരു മാറ്റമാകും.
ഡോക്ടർ റോയ് കള്ളിവേലിൽ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ഫോർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, വളരെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.